2020 May 7 വ്യാഴാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. ആശയക്കുഴപ്പം ഒഴിവാക്കണം. കോവിഡിൽ കുടുങ്ങി നാട്ടിലേക്ക് മടങ്ങാനാകാതെ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന മലയാളികളെ ഘട്ടംഘട്ടമായി എത്തിക്കാനുള്ള വൻ യജ്ഞത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഒരാഴ്ച കൊണ്ട് 13 രാജ്യങ്ങളിൽ നിന്നായി 3150 പേർക്കാണ് ആദ്യഘട്ടത്തിൽ നാട്ടിലേക്ക് മടങ്ങാൻ നറുക്കുവീണത്. അബുദാബിയിൽ നിന്നും കൊച്ചിയിലേക്കാണ് ആദ്യ വിമാന സർവീസ്. തിരുവനന്തപുരത്തേക്കുള്ള ഏക സർവീസ് ഞായറാഴ്ചയാണ് എത്തുക. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ വിമാനത്താവളങ്ങളാണ് പ്രവാസികളുടെ മടങ്ങിവരവിന് തയ്യാറെടുത്ത് നിൽക്കുന്നത്. കണ്ണൂർ വിമാനത്താവളവും ഇതിനായി ഉപയോഗപ്പെടുത്തുമെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രവാസി ഫ്ളൈറ്റുകളുടെ പട്ടികയിൽ കണ്ണൂർ ഇടം പിടിച്ചിട്ടില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പരാതി. നോർക്കയുടെ രജിസ്റ്റർ പ്രകാരം 4.5 ലക്ഷത്തിലധികം പ്രവാസികളാണ് കേരളത്തിലേക്ക് മടങ്ങാൻ താൽപര്യം അറിയിച്ചിട്ടുള്ളത്. എന്നാൽ കേന്ദ്രത്തിന്റെ മാനദണ്ഡമനുസരിച്ച് ഇവരിൽ പകുതി പേരെ പോലും കൊണ്ടുവരാനാകില്ലെന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. രജിസ്റ്റർ ചെയ്ത 4.5 ലക്ഷം പേരിൽ വളരെയധികം പേർ പല കാരണങ്ങളാൽ ഒഴിഞ്ഞു നിൽക്കുമെന്ന് കരുതിയാൽ പോലും 2 ലക്ഷത്തിനടുത്ത് പ്രവാസികൾ നാട്ടിലേക്ക് എങ്ങനെയും എത്തണമെന്ന് കഠിനമായി ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളനുസരിച്ച് അവരിൽ തന്നെ പകുതിയോളം പേർക്ക് യാത്രാനുമതി ലഭിക്കുന്ന കാര്യം തീർച്ചയില്ലെന്നാണ്. കേന്ദ്രം പുറത്തുവിട്ട കണക്കനുസരിച്ച് 80,000 പേർക്കാണ് ഇപ്പോൾ കേരളത്തിലേക്ക് വരാൻ അവസരം. നോർക്ക രജിസ്റ്ററിൽ നിന്ന് മുൻഗണന നൽകി സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ പട്ടികയിൽ ഏകദേശം 1.70 ലക്ഷം പേരാണുള്ളത്. വിസ കാലാവധി കഴിഞ്ഞവർ, ഗർഭിണികൾ, കുട്ടികൾ, പ്രായമായവർ, സന്ദർശനത്തിന് തിരിച്ചുവരാനാകാതെ കുടുങ്ങിയവർ, വിദ്യാർത്ഥികൾ, തൊഴിൽ നഷ്ടപ്പെട്ടു നിൽക്കുന്നവർ എന്നിങ്ങനെ തരംതിരിച്ചാണ് മുൻഗണനാ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. കേന്ദ്രം തയ്യാറാക്കിയ മുൻഗണനാ പട്ടികയുടെ മാനദണ്ഡം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. 80,000 പേരെ കൊണ്ടുവരാനുള്ള ഒരുക്കമാണ് നടക്കുന്നതെന്ന് മാത്രമേ സംസ്ഥാന സർക്കാരിനും അറിയാവൂ. മഹാമാരിയെക്കുറിച്ചുള്ള അതിയായ ആധിയും ഭാവിയെക്കുറിച്ച് അതിലേറെ ഉത്കണ്ഠയുമായി കഴിയുന്ന പ്രവാസികളെ മുഴുവൻ നാട്ടിലെത്തിക്കാനുള്ള നടപടി ഉണ്ടാകേണ്ടത് കേവലം നീതി മാത്രമാണ്. യാത്രാ ചെലവ് പ്രവാസികൾ തന്നെ വഹിക്കണമെന്ന് വ്യക്തമാക്കപ്പെട്ട പശ്ചാത്തലത്തിൽ യാത്രയ്ക്കാവശ്യമായ ഏർപ്പാടുകൾ ഭംഗിയായി ഒരുക്കുക എന്ന ചുമതലയെ കേന്ദ്ര സർക്കാരിനുള്ളൂ. ഈ വിഷയത്തിൽ കടുംപിടുത്തത്തിന്റെയോ വിവാദത്തിന്റെയോ ആവശ്യമേ ഉദിക്കുന്നില്ല. പ്രവാസികളെ മടക്കിക്കൊണ്ടുവരുന്ന വിഷയത്തിൽ സംസ്ഥാന സർക്കാരും കേന്ദ്രവും തമ്മിൽ കൂടുതൽ ധാരണയുണ്ടാക്കേണ്ടതും ആവശ്യമാണ്. ആലോചിച്ചുറപ്പിച്ച തീരുമാനപ്രകാരമാകണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇത് പറയാൻ കാരണം ഇക്കാര്യത്തിൽ ഇതിനകം ഉണ്ടായ ചില ആശയക്കുഴപ്പങ്ങളും പരസ്പര വിരുദ്ധമായ നിലപാടുകളുമാണ്. മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ ക്വാറന്റൈൻ സംബന്ധിച്ച് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമുള്ള ഭിന്ന നിലപാട് പരസ്യമായി കഴിഞ്ഞു. വന്നിറങ്ങുന്ന പ്രവാസികൾക്ക് 7 ദിവസത്തെ ക്വാറന്റൈനാണ് സംസ്ഥാനം നിർദ്ദേശിക്കുന്നത്. കേന്ദ്രമാകട്ടെ 14 ദിവസവും. പ്രവാസികൾ ധാരാളമുള്ള കണ്ണൂരിലെ വിമാനത്താവളത്തെ ഒഴിവാക്കിയ വിഷയത്തിലും കേന്ദ്ര സംസ്ഥാന നിലപാടുകൾ പൊരുത്തപ്പെടുന്നതല്ല. നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത പ്രവാസികളിൽ 70,000 പേർ കണ്ണൂരിൽ ഇറങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചവരാണ്. കോവിഡ് ഭീഷണി ഇപ്പോഴും സജീവമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ കാര്യത്തിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ കർക്കശമായി തന്നെ പാലിക്കേണ്ടതുണ്ട്. പരിശോധനകളും ക്വാറന്റൈനും ഒക്കെ ICMR മാനദണ്ഡപ്രകാരം തന്നെയാകണം. വിദേശത്ത് നിന്നെത്തി നാട് മുഴുവൻ നടന്ന് പലർക്കും രോഗം സമ്മാനിക്കുന്ന നിർഭാഗ്യകരമായ സ്ഥിതി ഇനി ഉണ്ടാകരുത്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ പരിരക്ഷയ്ക്കൊപ്പം തന്നെ പ്രധാനമാണ് അവരുടെ പുനരധിവാസവും. അതിനായുള്ള പദ്ധതികൾ കണ്ടെത്തി നടപ്പാക്കണം. തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങിയെത്തുന്നവരിൽ നല്ലൊരു പങ്ക് വിവിധ തുറകളിൽ വൈദഗ്ധ്യം നേടിയവരാണ്. അവരെ ഉൾക്കൊള്ളാനാകുന്ന മേഖലകളിൽ വേണം അവരുടെ പുനരധിവാസം ഉറപ്പാക്കാൻ. ഇങ്ങനെയുള്ള പ്രവാസികളുടെ പട്ടിക തയ്യാറാക്കി സൂക്ഷിച്ചാൽ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുമ്പോൾ പ്രയോജനപ്പെടും. യാത്രാക്കൂലി ഈടാക്കി പ്രവാസികളെ നാട്ടിലെത്തിക്കുന്ന രീതിയോട് എതിർപ്പുള്ളവർ രാജ്യത്തും പുറത്തും ഏറെയുണ്ട്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഇത്തരമൊരു നടപടിയിലേക്ക് നയിച്ചിട്ടുണ്ടാവുക. സർക്കാരുകളുടെ വരുമാനമാകെ നിലച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രവാസികളിൽ നിന്ന് യാത്രക്കൂലി ഈടാക്കുന്നത് അവിവേകമായി കാണാനാകില്ല. ഒഴിപ്പിക്കൽ നടപടികൾ ആശയക്കുഴപ്പമില്ലാതെ നിശ്ചിത സമയത്തിനകം പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ഇതിന് ബന്ധപ്പെട്ട രാജ്യങ്ങളുമായി വിപുലമായ ഏകോപനം സാധ്യമാക്കേണ്ടതുണ്ട്. പ്രവാസികളെ കൊണ്ടുവരാൻ കഴിഞ്ഞ ദിവസം UAE പുറപ്പെട്ട നാവികസേനാ കപ്പലിന് അനുമതി കാത്ത് വഴിയിൽ കിടക്കേണ്ടി വന്നത് ഏകോപനത്തിന്റെ കുറവുകൊണ്ടാണ്. അനുമതിയും സഞ്ചാര ഷെഡ്യൂളുമൊക്കെ മുൻകൂട്ടി ഉറപ്പിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ ഒഴിവായേനെ. അടിയന്തരഘട്ടങ്ങളിൽ വിദേശങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരെ ഒരു പരാതിയും ഉയരാത്ത വിധം ഒഴിപ്പിച്ചു കൊണ്ടുപോന്ന അനുഭവ പാരമ്പര്യം ഇന്ത്യക്കുണ്ട്. ഗൾഫ് യുദ്ധകാലത്തും ലെബനിലെ കലാപകാലത്തുമൊക്കെ ആ വൈദഗ്ധ്യം ഏറെ പ്രകടമായതാണ്. ഇപ്പോഴത്തെ ഒഴിപ്പിക്കൽ സമാധാനകാലത്തായതിനാൽ മറ്റു പ്രതിബന്ധങ്ങൾ കുറവാണ്. മുഖ്യ ശത്രുവായി മുന്നിലുള്ളത് കോവിഡാണെന്ന വ്യത്യാസമുണ്ട്. കോവിഡിനെതിരായ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്നത് ലോകരാജ്യങ്ങൾ ഒന്നാകെയാണ്. അതിൽ കേരളം തല ഉയർത്തിത്തന്നെയാണ് നിൽക്കുന്നത്. മടങ്ങിയെത്തുന്ന പ്രവാസികളെ ഒപ്പം നിർത്തി വേണം ഈ മഹാമാരിക്കെതിരെയുള്ള ഇനിയുള്ള പോരാട്ടം.